Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഉദ്ധാനഗുഹാരുണി ശ്വേതകേദം പുത്രം വാച സ്വപ്നാന്തം മേ സ്വമ്യ വിജാനീഹീതി യത്രേതത് പുരുഷസ്വപിതി നാമഃ സദാ സ്വമ്യ തദാ സമ്പന്നോ ഭവതി സം അപീതോ ഭവതി തസ്മാത് ഏനം സ്വപിതി ഇത്യാചക്ഷതേ സം അപീതോ ഭവതി. നഹ്യന്യത്ര സുഷുപ്താത് സ്വം അപിതിം ജീവസ്യ ഇച്ഛന്തി ബ്രഹ്മവിദഃ. അനുവ്യാഖ്യാനിച്ചത് സുഷുപ്തി രണ്ടാമത് മറ്റൊരിടത്തും ജീവന്റെ അപീതി ലയം ബ്രഹ്മവിദ്യ ബ്രഹ്മജ്ഞാനികൾ അംഗീകരിക്കുന്നുണ്ട്. പറയുമ്പോൾ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ ഇത് മൂന്നും ജീവന്റെ അനുഭവമാണ്. അതെല്ലാം സ്വപ്നത്തിലും ജാഗ്രതത്തിലും ജീവൻ സത്തിൽ വിലയിക്കുന്നില്ല. മുൻ തമ്മിലുള്ള വ്യത്യാസം അത് വിശദീകരിച്ചു കൊടുത്തു. അത് സുഷുപ്തേവ സ്വപ്നാന്ത, നമ്മുടെ സ്വപ്നാന്തം എന്ന് പറയുന്നത് സുഷുപ്തിയാണ്. സ്വപ്നാന്തം രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചു. ജാഗ്രത്തിന്റെ ജാഗ്രതും സ്വപ്നവും രണ്ടു സ്ഥലത്തും ദർശനവൃത്തി അനുഭവമുണ്ട്, അതാണ് സ്വപ്നം. ദർശനം രണ്ടു സ്ഥലത്തുമുണ്ട്. സ്വപ്നാന്തം അതിന്റെ അവസാനം, ദർശനം അല്ലെങ്കിൽ അനുഭവം അതില്ലാതിരിക്കുന്ന സ്ഥാനമാണ് സുഷുപ്തി. നമ്മൾ സ്വപ്നാന്തം എന്ന് പറഞ്ഞു എല്ലാ അനുഭവങ്ങളുടെയും അവസാനം. അത് സ്വപ്നത്തിലുണ്ടോ അത് പറഞ്ഞു. പറഞ്ഞത് പുണ്യാപുണ്യങ്ങൾ സുഖദുഃഖങ്ങൾക്ക് ഹേതുവാണ്. സ്വപ്നത്തിലും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ജാഗ്രത പോലെ സ്വപ്നം ഒരു വ്യത്യാസമില്ല. എന്തുകൊണ്ട്? അവിദ്യ കാമ കർമ്മഭി സംസാരഹേതുവി സംയുക്തേവ സ്വപ്നം. ആ സ്വപ്നത്തിനും സംസാരഹേതുവായ അവിദ്യ കാമ കർമ്മങ്ങളോടുകൂടിയിരിക്കുന്നു. ഇതി എന്ന സമപീതോ ഭൂതി, അതുകൊണ്ട് അപീതനാകുന്നില്ല ജീവൻ എന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ സ്വപ്നത്തിലും അവിദ്യാകാമ കർമ്മങ്ങൾ സംസാരഹേതുക്കളോടുകൂടി ഇരിക്കുന്നു. അത്തരൊരു യുക്തിയാണ് ഇവിടെ പറയുന്നത്. അതായത് ഹേതു ഉള്ളതുകൊണ്ട് ഫലമുണ്ടാകുന്നു. സംസാരഹേതുക്കൾ ജാഗ്രതത്തിലും സ്വപ്നത്തിലുമുണ്ട്. എന്താണ് അവിദ്യാകാമ കർമ്മങ്ങൾ? അതുകൊണ്ട് സംസാരം ജാഗ്രതത്തിനും സ്വപ്നത്തിനുണ്ട്. സുഖദുഃഖാദി അനുഭവമാണ് സംസാരം. ആ സുഖദുഃഖാദി അനുഭവം ജാഗ്രതത്തിനും സ്വപ്നത്തിനുണ്ട്, ഹേതു ഉള്ളതുകൊണ്ട്. ഇവിടെ അനുമാനിക്കുന്നു സുഖദുഃഖാദി അനുഭവം, അതാണ് സംസാരം. ആ അനുഭവം സുഷുപ്തിയിലില്ല അതുകൊണ്ട് അതിൻ്റെ ഹേതുക്കളുമില്ല. അവിടെ ഹേതുക്കളുണ്ടെങ്കിൽ അതുണ്ടായിരുന്നു. ഇല്ലാത്തതുകൊണ്ട് അതില്ല എന്നാണ്. അനുഭവത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ കാര്യം ഇല്ലാത്തതുകൊണ്ട് കാരണമില്ല എന്ന് ഊഹിക്കുകയാണ് ഇവിടെ. അത്തരത്തിലുള്ള വിദ്യാകാമ കർമ്മങ്ങൾ അവിടെ ഇല്ല എന്ന് പറയുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. വിദ്യാകാമ കർമ്മങ്ങൾ ഇല്ലെങ്കിൽ നീ ഇതെല്ലാം എവിടെ നിന്നുണ്ടായി? ഈ ജാഗ്രത ഇവിടെയും അവിദ്യാകാമ കർമ്മങ്ങൾ പരമാർത്ഥത്തിലില്ലല്ലോ. എന്തെങ്കിലും ഇവിടെ ഉണ്ടാകും, കാരണവും കാര്യവും ഉണ്ടാകും. ഇവിടെ അനുഭവമുണ്ട്. അവിടെ അങ്ങനെ എന്തുകൊണ്ട് അനന്വാഗതം പുണ്യേന അനന്വാഗതം പാപേന, അതിന് ശ്രുതി എന്ന് പറയുന്നു. അനന്വാഗതം പുണ്യേന അനന്വാഗതം, അന്വാഗതമല്ല യുക്തമല്ല അവിദ്യാകാമ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതിൽപ്പെടുന്നതാണ് ഈ പുണ്യവും പാപവും. അവിടെ പുണ്യമില്ല, അനന്വാഗതം പാപേന പാപമില്ല. പുണ്യപാപങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സംസ്കാരമാണ്. അപ്പൊ അവിടെ പുണ്യപാപ സംസ്കാരമില്ല, അതുകൊണ്ട് പുണ്യപാപ ഫലമായ അനുഭവമില്ല എന്നാണ്. അനന്വാഗതം പുണ്യേന അനന്വാഗതം പാപേന തീർണോഹി തഥാ സർവാൻ ശോകാൻ. അതുകൊണ്ട് കാരണമില്ല, കാര്യവുമില്ല, ഉത്തീർണനായിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു. തഥാ സർവാൻ ശോകാൻ ഹൃദയസ്യ ഭവതി, അവന് അവന്റെ ഹൃദയം ശോക വിനിർമുക്തമായിരിക്കുന്നു. അവിടെ പുണ്യപാപങ്ങളും അതിന്റെ കാര്യമില്ല. അതാണ് അവിദ്യാകാമ കർമ്മരഹിതം സംസാരഹേതുക്കളില്ല എന്ന് പറഞ്ഞു. അവിടെ സംസ്കാരം നമ്മൾ സാധാരണ പറയും, ജാഗ്രതും സ്വപ്നവും ഇല്ലാതിരിക്കുന്ന സുഷുപ്തിയിൽ ജാഗ്രതത്തിന്റെയും സ്വപ്നത്തിന്റെയും എല്ലാം സംസ്കാരമുണ്ട്. ആ സംസ്കാരം കൊണ്ട് ആണിതുണ്ടാകുന്നത്. ഈ പറയുന്ന ഒരു യുക്തിയാണ് അന്യഥാനുപത്. ഒരു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാകാൻ സാധ്യമല്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു യുക്തിയാണ്. ഇവിടെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു കാരണം വേണം. അതിന്റെ കാരണം എന്താണ്? അതിനുള്ള സംസ്കാരം, അതിനാണ് പുണ്യപാപങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്നത്. സുഖം അനുകൂലമാണ്, അനുകൂലമായതിന് ഹേതുവും അനുകൂലമാണ്, അതിന് പുണ്യമെന്ന് വിളിക്കും. ദുഃഖം പ്രതികൂലമാണ്, അതിന് ഹേതുവായിരിക്കുന്നത് പ്രതികൂലമാണ്, അതിന് പാപമെന്ന് വിളിക്കുന്നു. ഒരു സംസ്കാരം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒരു ഹേതു അത് ജാഗ്രത സ്വപ്നങ്ങളിൽ നിലനിൽക്കുന്നു, അതുകൊണ്ടിത് അനുഭവിക്കുന്നു. സുഷുപ്തിയിലോ? സുഷുപ്തിയിലോ സ്വദുഃഖ അനുഭവമില്ല. പക്ഷേ ഒരു ജാഗ്രത ഹേതുവും ഹേതുവും ഫലവുമായിട്ടിരുന്നു, അതായത് കാരണവും കാര്യവുമായിരുന്നു ഒരു ജാഗ്രത. ആ ജാഗ്രത ഇല്ലാതെയായി സുഷുപ്തിയിലേക്ക് വന്നു. വീണ്ടും അടുത്ത് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ പൂർവ്വജാഗ്രതത്തിനെയും ഈ ജാഗ്രതത്തിനെയും ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഇടയ്ക്ക് വേണം. കാരണം പൂർവ്വജാഗ്രതത്തിന്റെ സ്മൃതി ഈ ജാഗ്രത വരുന്നു. ബന്ധിപ്പിക്കുന്നതിനിടയ്ക്ക് വേണം സംസ്കാരം. അതാണ് യുക്തി. കാരണം കാര്യകാരണഭാവം എന്ന് പറയുന്നത് യുക്തി അധിഷ്ഠിതമാണ്, യുക്തിയിൽ നിൽക്കുന്നതാണ്. ഇവിടെ ആ രീതിയിലല്ല പറയുന്നു. ഇവിടുത്തെ പ്രക്രിയ വേറെയാണ്. അതും ഇതും തമ്മിൽ കൂട്ടുമുട്ടേണ്ട കാര്യമില്ല. കാര്യകാരണ ഭാവത്തെ യുക്തി കൊണ്ട് അംഗീകരിക്കുന്നത് പോലെ തന്നെ കാര്യകാരണ ഭാവത്തെ നിരാകരിക്കുകയും ചെയ്യും. മാണ്ഡവ്യത്തിൽ അത് ചർച്ച ചെയ്തു. ഇതിനൊരു കാര്യകാരണ ഭാവം പറയാൻ സാധ്യമല്ല. കാരണം കാര്യകാരണത്വം ഇവിടെയാണ് കാണുന്നത്, ഈ വ്യാവഹാരികമായി പ്രതീതമാകുന്നതിലാണ്. വ്യാവഹാരികമായ ഒരു സത്യം അതിനംഗീകരിക്കുമ്പോൾ അതിന് കാര്യകാരണ ഭാവത്തെ നമ്മൾ ഉറപ്പിക്കുന്നു. വൃക്ഷത്തിൽ നിന്ന് വിത്ത്, വിത്തിൽ നിന്നും വൃക്ഷം. അപ്പോൾ അതിലൊരു കാര്യകാരണത്തെ നിശ്ചയിക്കുന്നതുകൊണ്ടാണ്, അതിൽ സത്യയുടെ അനുഭവം ഉള്ളതുകൊണ്ടാണ്, ഉണ്മയുടെ അനുഭവം ഉള്ളതുകൊണ്ടാണ്. ഉണ്മയെ സത്യം അതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ്? അസ്തിത്വശൂന്യമായ ഒന്നാണ്. അതിന് കാര്യകാരണ നിയമത്തിന് നിലനിൽപ്പില്ല. അതവിടെ ചർച്ച ചെയ്തതാണ് മാണ്ഡവ്യത്തിൽ. അപ്പൊ സത്തയുടെ അനുഭവം ഉള്ളിടത്താണ് കാര്യകാരണ നിയമം വരുന്നത്. സത്തയുടെ അനുഭവം ഇല്ലെങ്കിൽ പിന്നെ അതിന് കാര്യകാരണ നിയമമില്ല. രജ്ജസർപ്പ് പ്രതീതി, അവിടെ സർപ്പം ചലിക്കുന്നതായി കാണുന്നു, അല്ലെങ്കിൽ സർപ്പം ആക്രമിക്കാൻ വരുന്നതായി കാണുന്നു. പ്രതീതിയാണ് സർപ്പത്തിന്റെ ചലനം. കാര്യവും സർപ്പം കാരണവുമാണെന്ന് പറയാൻ പറ്റും ഇല്ല. അവിടെ കാര്യകാരണത്വം പറയാൻ വയ്യ. എന്തുകൊണ്ട്? രണ്ടും അവാസ്തവമാണ്. അവിടെ രജ്ജു മാത്രമേ ഉള്ളൂ. അവിടെ സത്തുണ്ട്, അത് രജ്ജുവാണ്. രജ്ജുവിൽ ചലനം സംഭവിക്കാം, അവിടെ കാര്യകാരണം വരാം. സർപ്പത്തിൽ അവാസ്തവമായ ഒന്നിനെങ്ങനെ കാര്യകാരണ ഭാവം വരും? വരത്തില്ല. ജാഗ്രതത്തിനും സ്വപ്നത്തിനും സത്തയുടെ അനുഭവമുണ്ട്. അതുകൊണ്ട് ആ പ്രതീതികളിൽ കാര്യകാരണ ഭാവം നമുക്ക് ആരോപിക്കാം. സുഷുപ്തിയിൽ എന്താണ്? സത്തയുടെ പ്രതീതി ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ജാഗ്രതത്തിനെയും സ്വപ്നത്തിനെയും കാര്യകാരണ നിയമം അവിടെ ഇല്ല. അതുകൊണ്ട് സുഷുപ്തി എന്തിൻ്റെങ്കിലും കാര്യമെന്നോ അതെന്തിൻ്റെങ്കിലും കാരണമെന്നോ പറയാൻ കഴിയും. ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഇത് ജാഗ്രതത്തിന്റെ സ്വഭാവം, ദേവശേഷ സ്വഭാവവും എന്നേ പറയാൻ പറ്റും. ജാഗ്രതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ കാര്യകാരണ നിയമങ്ങളെല്ലാം ജാഗ്രതത്തിൽ ഒതുക്കണം, അതൊന്ന് സുഷുപ്തിയിൽ കൊണ്ടുപോകാൻ പാടില്ല. എന്തുകൊണ്ടവിടെ അനുഭവമില്ല? അതാണ് സുഷുപ്തിയുടെ പ്രത്യേകത. തീർണ, ഇതിൽ നിന്നെല്ലാം, എല്ലാ അനുഭവത്തിൽ നിന്നും, സാംസാരികമായ അനുഭവത്തിൽ നിന്നും അത് ഉത്തീർണമായിരിക്കുന്നു, അനുഭവാതീതമായിരിക്കുന്നു സുഷുപ്തി. തദ്വൈ അസി ഏത അതിച്ഛന്ത, അതിനെ കുറിച്ച് പറയുന്നു. അത് അതിച്ഛന്തമാണ്. എന്നുവെച്ചാൽ അവിടെ ഒന്നിനെയും കൽപ്പിക്കാൻ സാധ്യമല്ല. കർമ്മങ്ങളില്ല, കർമ്മഹേതുക്കളില്ല, സംസ്കാരമില്ല, നേരത്തെ പറഞ്ഞത് സുഷുപ്തിയിൽ ഏകീഭവനം സംഭവിക്കുന്നു. സുഷുപ്തിയിൽ ഏകീഭവനം സംഭവിക്കുന്നു, പക്ഷെ സതിസമ്പദ്യ നവിധു സതിസമ്പദ്യ മഹേ, ആ സത്തിനോട് ഏകീഭവിക്കുന്നു പക്ഷെ അറിയുന്നില്ല. സുഷുപ്തിയിലെ അനുഭവം അങ്ങനെയൊന്നില്ല. സുഷുപ്തി അനുഭവിക്കുക, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്തുകൊണ്ട്? ഞാൻ വിദുഹു അറിയുന്നില്ല, സതിസമ്പദ്യാമഹേ, ഞാനിതാ ഏകീഭവിച്ചിരിക്കുന്നു എന്നൊന്നും അറിയത്തില്ല. ഏകീഭവനത്തെക്കുറിച്ചൊക്കെ അറിയുന്നത് ജാഗ്രതത്തിലാണ്. സുഷുപ്തിയിൽ അങ്ങനെ ഒരു ഏകീഭവനം സംഭവിച്ചു എന്ന് നമുക്ക് ജാഗ്രതത്തിൽ അറിയുകയാണ്. സുഷുപ്തിയിൽ എന്തുകൊണ്ട് ഏകീഭവനത്തെ സുഷുപ്തിയിൽ അറിയുന്നില്ല? അത് അതിച്ഛന്തസ്സായിരിക്കുന്നു, അതിച്ഛന്തമായിരിക്കുന്നു. എല്ലാ അനുഭവങ്ങൾക്കും അത് അതീതമായിരിക്കുന്നു, എല്ലാ നിയമങ്ങൾക്കും അതീതമായിരിക്കുന്നു. ഞാൻ സുഷുപ്തിയിലെ ഏകീഭവനത്തെ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ, സുഷുപ്തിയിൽ ഞാൻ ഏകീഭവനത്തെ അനുഭവിച്ചു അത് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? അങ്ങനെ അനുഭവിച്ചെങ്കിൽ ഓരോരുത്തരും ഉണർന്നതിന് ശേഷം പറയുന്നു, ഇപ്പോൾ ഞാൻ ഈ പുസ്തകത്തെ അനുഭവിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് എനിക്ക് പറയാൻ പറ്റും, ഞാനിത് ആ പുസ്തകത്തെ അനുഭവിച്ചു. അനുഭവത്തെ എനിക്ക് നിഷേധിക്കാൻ പറ്റും, അനുഭവം വന്നോ നിഷേധിക്കാൻ പറ്റും. പിന്നെ അതിനെ സ്മരിക്കാനേ പറ്റും, ഞാനിതാ പുസ്തകത്തെ അനുഭവിച്ചു. ഇവിടെ അനുഭവിക്കുന്നവനുണ്ട്, അനുഭവിക്കുന്ന വിഷയമുണ്ട്, അനുഭവമുണ്ട്, മൂന്നുമുണ്ട്. അതുകൊണ്ട് അതേ രൂപത്തിൽ സ്മരിക്കാം, അനുഭവിച്ച എന്നെ, അനുഭവിച്ച വിഷയത്തെ, അനുഭവത്തെ. സുഷുപ്തിയിൽ നിന്ന് വന്നതിന് ശേഷം ആരും പറയാറില്ല ഞാനവിടെ ഏകീഭൂതനായിരുന്നു, അതാർക്കും പറയാൻ പറ്റും. സുഷുപ്തിയെക്കുറിച്ച് മനനം ചെയ്ത് അതിന് ശേഷം പറയുകയാണ് അവിടെ ഏകീഭവനത്തെ ഏകീഭൂതനായിരുന്നു എന്നുള്ളത്. അല്ലാതെ സർവരും അത് പറയുന്നില്ല. എന്താണ്? ഞാനവിടെ ഏകീഭവിച്ചു, അവിടെ സത്തിലിനോട് ഏകനായിരുന്നു എന്നൊന്നും ആർക്കും പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? അവിടെ അങ്ങനെ ഒരു അനുഭവമില്ല. സത്തിനോട് ഏകീഭവിക്കുക എന്ന് പറയുന്നത് ഒരു അനുഭവമല്ല. അനുഭവമാണെങ്കിൽ എന്ത് വേണം? അവിടെ അനുഭവിക്കുന്നവനും അനുഭവവും രണ്ടും നിൽക്കണം. അങ്ങനെ ഒരു അനുഭവം വരികയാണെങ്കിൽ അതിലത്തായിപ്പോ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവം വന്നു കഴിഞ്ഞാൽ അത് ജാഗ്രത ആവും. മാത്രമല്ല, അനുഭവം വരുന്നതിന് ജീവൻ അവിടെ ഉണ്ടായിരിക്കും. അനുഭവം ജീവനും ഉണ്ടാകത്തില്ല, ജീവഭാവം വേണം. ഇവിടെ എന്താ പറയുന്നത്? ആ ജീവഭാവം ഇല്ലാതായി എന്നാണ്. ജീവഭാവം തന്നെ നഷ്ടപ്പെട്ട പിന്നെ ആർക്ക് അനുഭവം? എന്തിനെ അനുഭവിക്കാൻ? ഇനി ഒരാൾ പറയുന്നു, ഞാൻ സുഷുപ്തിയിൽ അനുഭവിച്ചു, ഞാൻ ആനന്ദത്തെ അനുഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ ശാന്തി അനുഭവിച്ചു, സുഖത്തെ അനുഭവിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒന്നും അയാൾ സുഷുപ്തിയിൽ എത്തിയില്ല. സ്വപ്നത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്. സുഷുപ്തിയിലെത്തിയാൽ അവിടെ അനുഭവം അവസാനിക്കുന്നു. ഏകീഭവിക്കുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ, ഒരു തരത്തിലുള്ള അനുഭവം അവിടെയില്ല. ജീവനില്ല, അനുഭവിക്കുന്നവനില്ല, പിന്നെ എങ്ങനെ അനുഭവം ഉണ്ടാവും? അത് അനുഭവം എന്ന് പറയുന്ന ജാഗ്രത, സ്വപ്നം, സമാധി തുടങ്ങിയ സ്ഥലങ്ങൾക്കപ്പുറമാണ് സൃഷ്ടി. അതിച്ഛന്ത എന്ന് പറയുന്നു. അതിനെ ഒന്നിനോട് ഉപമിക്കാൻ സാധ്യമല്ല. അത് അനുഭവം ഇല്ലാത്തതുകൊണ്ട് പറയുന്നു. എന്താണ് ഏകീഭവിച്ചു എന്ന് പറഞ്ഞാൽ? എന്താണ് അനുഭവിക്കുന്നവൻ അവിടെ ഇല്ല എന്ന. ജാഗ്രതയിൽ അനുഭവിക്കുന്നവനുണ്ട്, അത് പ്രപഞ്ചത്തെ അനുഭവിച്ചാലും ശരി, ബ്രഹ്മത്തെ അനുഭവിച്ചു എന്ന് പറഞ്ഞാലും ശരി, അനുഭവിക്കുന്നവനുണ്ട് അവിടെ. നമുക്കിവിടെ അനുഭവത്തെ കുറിച്ച് പറയാം. ഇവിടെ ബ്രഹ്മാനുഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രപഞ്ചാനുഭവത്തെക്കുറിച്ചോ ബ്രഹ്മജ്ഞാനിയെക്കുറിച്ചോ പ്രപഞ്ചവേദിയെന്നോ ഒക്കെ പറയാം. ജാഗ്രതയിൽ സംഭവിക്കും, കാരണം ഇവിടെ അനുഭവിക്കുന്നവനുണ്ട്, ജീവനുണ്ട്. സുഷുപ്തിയിൽ എന്താണ് സും അപീതോ ഭൂതി, അവനിലേക്ക് തന്നെ ജീവനില്ല, അനുഭവമില്ല അവിടെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ അനുഭവത്തെ നമുക്ക് ജാഗ്രത സ്മരിക്കാനും പറ്റുന്നില്ല. സുഷുപ്തിയിലെ അനുഭവത്തെ ജാഗ്രത സ്മരിക്കാൻ ഒക്കത്തില്ല. അനുഭവമില്ലാതെ എങ്ങനെ സ്മരിക്കും? പിന്നെ സുഷുപ്തിയെക്കുറിച്ച് നമ്മൾ എന്താ സ്മരിക്കുന്നത്? അനുഭവമില്ലെന്നാ സ്മരിക്കുന്നു, അങ്ങനെ ഒന്നും അറിഞ്ഞില്ല, അതാ നമ്മൾ സ്മരിക്കുന്നത്. എന്തെങ്കിലും അനുഭവിച്ചു എന്നല്ല സ്മരിക്കുന്നത്, ഒന്നും അറിഞ്ഞില്ല. അനുഭവമില്ലായ്മയെ സ്മരിക്കുന്നു. അപ്പൊ അനുഭവമില്ലായ്മ അങ്ങനെ ഒന്നുണ്ട്. അവിടെ അനുഭവിച്ചെങ്കിൽ ആ അനുഭവിച്ചവൻ ഇപ്പോൾ ഉണ്ടത് സ്മരിക്കണം, ഞാൻ ഇന്നത് അനുഭവിച്ചു എന്ന് സ്മരിക്കണം. അനുഭവിക്കുന്നവനില്ല, അതുകൊണ്ടൊന്നും സ്മരിക്കാൻ കഴിയുന്നില്ല. പിന്നവിടെ എന്താ ഉണ്ടായിരുന്നത്? കേവലമായ അനുഭവം. അനുഭവത്തിന് വിഷയമായ അനുഭവമല്ല, അതെന്ന് വേർതിരിക്കാനാണ് പറയുന്നത് കേവലമായ അനുഭവം എന്ന് പറയുന്നത്. അത് അനുഭവത്തിന് വിഷയമല്ല, സ്വയം അനുഭവമാണ്. അതാണ് സത്ത്, കേവലമായ സത്ത്. അതവിടെ ഉണ്ടായിരുന്നു. സത്തിന്റെ ഇല്ലായ്മ ഒരിക്കലും സംഭവിക്കുന്നതല്ല. സത്ത് എന്ന് പറയുന്നത് അനുഭവത്തിന് അതീതമായി സദാ നിലനിൽക്കുന്നതാണ്. നമ്മുടെ സത്ത് അവിടെ അവശേഷിച്ചിരുന്നു. ജാഗ്രത സ്വപ്നങ്ങളുടെ ജീവൻ, ജീവന്റെ അനുഭവങ്ങൾ, ഇവിടെ പറയുന്ന പുണ്യപാപ ഹേതുക്കൾ, അതിന്റെ ഫലമായ സുഖദുഃഖങ്ങൾ, ഇതൊന്നുമില്ല. ഇതൊന്നുമില്ലായിരുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് ആണ് അടുത്ത് പറയുന്നത് യേശ പരമ ആനന്ദ. അത് പരമമായ ആനന്ദമാണ്. അത് ഇവിടെ പറയും, ഒരാള് രോഗം വന്നു, ശരീരത്തിന് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചു, ചികിത്സിച്ച് സ്വസ്ഥമായി. സ്വസ്ഥമായപ്പോൾ അയാൾ പറയുന്നു ഇപ്പൊ പരമാനന്ദമാണ്. എന്താ ഇപ്പൊ പരമാനന്ദം എന്ന് പറയുന്നത്? ആ രോഗങ്ങളുടെ കഷ്ടപ്പാടില്ല, അതാണ്. അതിനെ പരമാനന്ദം എന്ന് പറയുന്നു. സ്വസ്ഥതയിൽ രണ്ടാമതൊന്ന് സംഭവിക്കുന്നതിന് എന്തുകൊണ്ട്? ആ സ്വാസ്ഥ്യം എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവമാണ്. അതിൽ കൃത്രിമമായി വന്നതാണ് അസ്വാസ്ഥ്യം. അത് മാറിക്കഴിഞ്ഞപ്പോൾ അതിന്റെ വാസ്തവസ്ഥിതിയിൽ വന്ന് ശരീരം എന്റെ വാസ്തവസ്ഥിതി വന്ന് അപ്പോൾ പറയുന്നു ഇപ്പൊ സ്വസ്ഥമാണ്. അതുപോലെ സുഷുപ്തി എന്ന് പറയുന്നത് അതിന്റെ സ്വാഭാവിക സ്ഥിതി. സ്വാഭാവികം എന്ന് വെച്ചാൽ അവിടെ ഒന്നും ആഗന്തുകമായിട്ടൊന്നുമില്ല, ഒന്ന് കൂട്ടിച്ചേർക്കുന്ന ഒന്നുമില്ല. അതിനെ നമുക്ക് സ്വാഭാവികം എന്ന് പറയാൻ പറ്റും. അഗ്നിയുടെ സ്വഭാവമാണ് ഉഷ്ണം എന്ന് പറഞ്ഞാൽ അത് അഗ്നിയിൽ മറ്റേതെങ്കിലും ഒന്ന് കൂട്ടിച്ചേർത്ത ഒന്നല്ല, ആഗന്തുകമായല്ല, പുറമേ നിന്ന് വരുന്ന ഒന്നല്ല, അത് അഗ്നി തന്നെയാണ്. അതിനെ മറ്റൊരു തരത്തിലും വിശേഷിപ്പിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? സ്വഭാവം എന്ന് പറയുന്ന അതാണ്, വന്നുചേരുന്ന ഒന്നല്ല. സത്ത്, ജ്ഞാനം, ആനന്ദം എന്നൊക്കെ പറയുന്നത് വസ്തുസ്വഭാവമാണ്. ആ വസ്തുസ്വഭാവത്തിൽ മറ്റൊന്നുകൂടെ വന്നു ചേരുന്നില്ല. സുഷുപ്തിയിൽ വസ്തുസ്വഭാവമാണ്. അത് സത്തെന്നോ ജ്ഞാനമെന്നോ ആനന്ദമെന്നോ പറയാം. അവിടെ രണ്ടാമതൊന്നും വരുന്നില്ല, വന്നു ചേരുന്ന ആനന്ദമല്ല. സുഷുപ്തിയിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു ആനന്ദത്തെ അനുഭവിച്ചില്ല. എന്തുകൊണ്ടവിടെ അനുഭവിക്കുന്നവനില്ല, പക്ഷെ അത് ആനന്ദമാണ്. താനും സുഷുപ്തിയിൽ സത്തിനെ അനുഭവിച്ചില്ല. എന്തുകൊണ്ട്? സുഷുപ്തി സത്താണ്. സുഷുപ്തിയിൽ വിശേഷിച്ച ഏതെങ്കിലും ഒരു ജ്ഞാനത്തെ അനുഭവിച്ചില്ല. എന്തുകൊണ്ട്? അത് ജ്ഞാനമാണ്. സുഷുപ്തിയിൽ പ്രത്യേകിച്ച് ഒരു ആനന്ദത്തെ അനുഭവിക്കാൻ കിട്ടിയില്ല. എന്തുകൊണ്ട്? അത് സ്വയം ആനന്ദമാണ്, അത് സച്ചിദാനന്ദമാണ്. യേശ പരമ ആനന്ദ. പിന്നെന്താ ഇതും തമ്മിലുള്ള വ്യത്യാസം? ഈ ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും ഈ കോലാഹലങ്ങളെല്ലാം അവിടെ അവസാനിച്ചു. അസുഖം മാറി സ്വസ്ഥമായി എന്ന് പറയുന്നു. സ്വസ്ഥത ശരീരത്തിന്റെ സ്വഭാവമായിട്ടെടുക്കുന്നു, ഇരിക്കുന്നു. ആഗന്തുവുമായി വരുന്ന രോഗം അത് പോകുമ്പോൾ വീണ്ടും നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആ സ്വസ്ഥതയിൽ സ്ഥിതി ചെയ്യുന്നു അത്രയേ ഉള്ളൂ. അതുപോലെ സ്വപ്ന ജാഗ്രതകൾ എന്ന് പറയുന്ന രോഗങ്ങൾ വന്നു ചേരുന്നു, അത് പോകുന്നു, വരുന്നത് പോലെ തന്നെ പോകുന്നു. എങ്ങനെ വരുന്നു എങ്ങനെ പോകുന്നു എന്നും പറയാൻ വയ്യ, പക്ഷെ അതൊക്കെ സംഭവിക്കും. അത് മാറിക്കിട്ടുമ്പോൾ പിന്നെ കേവലം സന് മാത്രം. അതാണ് സതാ, സത്തിനോട് ഏകീഭവിക്കുന്നു, രണ്ടില്ല. സത്ത് മാത്രം നിൽക്കുന്നു. ഈ ജാഗ്രത സ്വപ്നവും സ്വപ്നവും രണ്ടും അത് മാറിപ്പോകുന്നു. സ്വസ്ഥമായിരിക്കുന്നു അവിടെ അനുഭവം അനുഭവിക്കുന്നവൻ അങ്ങനെ ഒന്നുമില്ല, ശേഷിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ അനുഭവാതീതം എന്ന് പറയുന്നത്. ഇവിടെ ജീവനില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അപീതഭുക്താൻ തന്നെ തന്നെ ലയിക്കുന്നു, ഏകീഭവിക്കുന്നു എന്നങ്ങനെ പറയാൻ കഴിയും. ഏകീഭവിച്ചിട്ട് പിന്നെ ശേഷിക്കുന്നതിന് ഒരാളവിടെ, രണ്ടാമതൊരാളവിടെ ഇല്ല. ആ ഏകീഭവനത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ ഒരാളവിടെ ശേഷിക്കുന്നില്ല. ആ ഏകീഭവനത്തിൽ വന്ന ആനന്ദത്തെ അനുഭവിക്കാൻ ഒരാളില്ല അവിടെ. എന്തുകൊണ്ടത് ആനന്ദ സ്വരൂപമാണ്. അപ്പൊ അവിടെ ആനന്ദം എന്ന് പറയുന്നത് നമ്മളേതെങ്കിലും അനുഭവിക്കുന്ന ആനന്ദത്തെ പറയുന്നതല്ല, സ്വരൂപ ആനന്ദത്തെ പറയുകയാണ്. ആ സ്വരൂപ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? ഈ ക്ലേശങ്ങളെല്ലാം ഒഴുകുന്നു, അതാണ് സ്വരൂപാനന്ദം. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളൊരു വലിയ ഭാരം തലയിലെടുത്ത് സഞ്ചരിക്കുന്നു, ക്ഷീണിക്കുന്നു, തളർന്നു. ആ ഭാരത്തെ ഇറക്കി വയ്ക്കാനായാലും ഒരു സ്ഥലം നോക്കിയപ്പോഴാണ് ഒരു ചുമട് താങ്ങി, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു ചുമട് ഇറക്കി വയ്ക്കുന്ന സ്ഥലം, റോഡ് വക്കിലൊക്കെ മുമ്പുണ്ടായിരുന്നു. അതിലേക്ക് തന്റെ ഭാരത്തെ ഇറക്കി, ഭാരത്തെ ഇറക്കിയപ്പോൾ അയാൾ സ്വസ്ഥനായി. ആ ഭാരം തലയിലെടുക്കുന്നതിന് മുമ്പ് അയാളിൽ സഹജമായിരുന്ന സ്വസ്ഥത അത് തിരിച്ചു കിട്ടി. അപ്പോൾ അയാൾ അനുഭവിക്കുന്ന സ്വസ്ഥത എന്ന് പറയുന്നത് പാൽപ്പായസം കുടിച്ചിട്ടല്ല സുഖം അനുഭവിക്കുന്നത്, മറിച്ച് എന്താണോ തന്റെ തലയ്ക്കിരുന്ന ഭാരം ഇറങ്ങിക്കഴിഞ്ഞപ്പോ സ്വതേ ഭാരമില്ലായ്മയിൽ ഉള്ള ആ സമാധാനം, അതാണ് അയാൾ അനുഭവിക്കുന്നത്. ആ ഭാരത്തിൽ നിന്നുള്ള അസ്വസ്ഥത മാറ്റുന്നതിന് വേണ്ടി അയാൾക്ക് അത് ഇറക്കിയാൽ മാത്രം മതി, അപ്പൊ അസ്വസ്ഥത മാറി. അപ്പൊ സ്വസ്ഥത എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ സ്വരൂപം തന്നെയായിരുന്നു, കൃത്രിമമായി മറ്റൊന്നുമില്ലാതിരുന്ന സ്വരൂപം. ആ സ്വസ്ഥതയാണ് അയാൾ അനുഭവിക്കുന്നത്. അതുപോലെ ഉള്ള സ്വസ്ഥത ആനന്ദം അതവിടെ നിലനിൽക്കുന്നു, ഇതൊന്നുമില്ല, അത് ആ സ്വരൂപമാണോ? ജാഗ്രത സ്വപ്നങ്ങളിലെ അസ്വസ്ഥതകൾ അവിടെയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒന്നും അറിഞ്ഞില്ല എന്നെ പറയുന്നു, സുഖമായിരുന്നു. അങ്ങനെയല്ലേ അതിനെക്കുറിച്ച് പറയാൻ പറ്റും? ദുഃഖമായിരുന്നു പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ലല്ലോ. ഭാരം താഴെ ഇറക്കി വെച്ചു കഴിഞ്ഞിട്ട് ആ ഭാരം ഇറങ്ങിയതിന്റെ സുഖത്തെ അനുഭവിക്കുന്നവന് ദുഃഖമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അത് രണ്ട് ജാഗ്രത സംഭവിക്കുന്നു, ഭാരം തലയിൽ കയറുന്നതും ഭാരം ഇറങ്ങുന്നതും എല്ലാം ജാഗ്രത. ഇതൊന്ന് സുഷുതിയിൽ, മറ്റൊന്ന് ജാഗ്രത. ജാഗ്രതയിൽ പറയുന്നു ആ അവിടെ വളരെ ആനന്ദമായിരുന്നു, സുഖമായിരുന്നു. എപ്പോഴും നമ്മളങ്ങനെ പറയാറില്ല, ഉറക്കം ശരിയായില്ലെങ്കിൽ പറയും ദുഃഖം, ഉറക്കം ദുഃഖമായിരുന്നു, ശരിയായ ഉറക്കം കിട്ടിയില്ല, ഉറങ്ങു കഴിഞ്ഞിട്ട് ഉന്മേഷമില്ല, ശരീരമൊക്കെ വേദനിക്കുന്നു, ഇങ്ങനെ പലതരത്തിലും പറയാം. സുഖമാണ് എന്ന് ഉറങ്ങിയതിന് ശേഷം എപ്പോഴും പറയണമെന്ന് നിയമമൊന്നുമില്ല.